കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഈ കൂടി വരവിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയെ കുറിച്ച് പ്രസംഗിക്കുകയല്ല, ആരാധിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങളെ പ്രസ്താവിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ആരാധനയായിരിക്കില്ല. ആരാധനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല ആരാധിക്കല്ലാതെ വേറെ യാതൊരു മാർഗം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ബാധ്യതയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഞാന് ഒരു വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി ഓർപ്പിച്ചിട്ട് ആരാധനയെ കുറിച്ച് അല്പസമയം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി യെശയ്യാ പ്രവചനം 6:1 അതിന്റെ 1 തുടങ്ങി ചുരുക്ക ചില വാക്യങ്ങൾ. ബുക്ക് ഓഫ് യെശയ്യ chapter 6
അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. താറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 അക്ഷരമുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഓരോരുത്തരോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ ഭാഗത്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ കുമ്മരപ്പുളിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി.
ഇവിടെ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഫെമിലിയർ പാസേജ്. യെശയ്യ പ്രവാചകൻ ദൈവത്തിന്റെ ദർശനം കണ്ട ഒരു ഭാഗമാണ് ഇത്. യെരുശലേം ദേവാലയത്തിൽ വെച്ച് അദ്ദേഹം കണ്ടതാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. യെരുശലേം ദേവാലയത്തിന്റെ ആ പശ്ചാത്തലം ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നൽകിയ ഒരു ദർശനമാണോ, അതിന്റെ സാഹചര്യങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദ വിഷൻ, ഈസ് ദ ലോർഡ്, നോട്ട് ദി സറൗണ്ടിങ്സ് സർക്കംസ്റ്റാൻസസ്. ഈസ് ദ ലോർഡ്, ദ സെൻട്രൽ പോയിന്റ്സ് ഈസ് ദ വർഷിപ്പ്. ഈസ് ദ ലോർഡ്. ഉസ്സീയ രാജാവ് മരിച്ച ആണ്ട് ഈ അധ്യായം തുടങ്ങുന്നത് ഒരാണ്ട് പറഞ്ഞുകൊണ്ടാണ്. ഈ വേദപുസ്തക പഠിതാക്കൾക്കറിയാം ദൈവജനത്തെ നടത്തിയ രാജാക്കന്മാരുടെ കൂട്ടത്തില് പല തരത്തിലുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടല്ലോ ഈ വിശ്വാസക്കപ്പൽ തകർത്ത ആളുകൾ, അതുപോലൊക്കെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ നിലയില് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ദ കിങ്സ്, ചില രാജാക്കന്മാര് വളരെ ഭക്തന്മാരായിട്ട് ജീവിച്ച ആളുകളാണ്. അങ്ങനെയുള്ള ആളുകള് നോട്ട് മെനി ഇൻ നമ്പർ. ഒരു ദാവീദ് രാജാവോ ഒരു ഹെസ്കിയ രാജാവോ അങ്ങനെ വിരലിൽ എണ്ണാനും മാത്രമുള്ള ഹോളി കിങ്സ്, വിശുദ്ധന്മാരായ രാജാക്കന്മാരുണ്ട്. മറ്റു പല രാജാക്കന്മാരും ദൈവത്തിന് വിരുദ്ധമായി ജീവിച്ചവരും ദൈവത്തെ മറന്ന് ആരാധിച്ചവരുമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വിപരീതമായി പിശാചിനെ വിഗ്രഹങ്ങളെ ആരാധിച്ച രാജാക്കന്മാരാണ്. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് എന്താണ്? ഒരു കാലത്ത് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച ശേഷം ദൈവത്തെ അവസരം പോലെ മറന്ന ചില രാജാക്കന്മാരുണ്ടായി. ആ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഉസ്സിയാരാജാവ്. ഉസ്സിയാരാജാവിന്റെ ചരിത്രം വായിച്ചാൽ, ഇപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, ചെറുപ്പത്തിൽ വളരെ ദൈവകൃപ അനുഭവിച്ചത് ആ മനുഷ്യൻ. അവൻ രാജാവായപ്പോൾ അവൻ ദൈവത്തിൽ വളരെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ദൈവം നൽകി. എല്ലാ നിലകളിലും പ്രോസ്പെരിറ്റി ആൻഡ് സേഫ്റ്റി, ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ, നന്മകളൊക്കെയും അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ. എന്നാൽ അവന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവസാനം ഒരു ദുരന്തകതയായിരുന്നു, ട്രാജഡിയാണ്. അതിന്റെ കാരണം പറയുന്നത് അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു എന്നാണ്. പ്രൈഡ്, ഈ പ്രൈഡിന്റെ ബേസിക് എന്താണെന്ന് ഞാനിങ്ങനെ വലപ്പെടും ചിന്തിച്ചിട്ടുണ്ട്. സെൽഫ് സ്റ്റാൻഡിങ്. ഞാൻ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഇന്നത്തെ ലോക രാഷ്ട്രങ്ങളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് സെൽഫ് സ്റ്റാൻഡ്, സ്വയം പര്യാപ്തം. എന്നാൽ ഒരു ദൈവത്തിന്റെ വൈദ്യൻ ഒരിക്കലും പറയാൻ അവകാശമില്ലാത്ത ഒരു വാക്ക്. വി നെവർ ബിക്കം സെൽഫ് സ്റ്റാൻഡ്. നമുക്കൊരിക്കലും സ്വയമായി നിൽക്കുവാൻ കഴിയുകയില്ല. മനസ്സിലോ? ഞാൻ തനിയെ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ പറയുന്നെങ്കിൽ അത് ആ മനുഷ്യന്റെ അധപ്പതനത്തിന്റെ ഒന്നാമത്തെ ലേക്കായിട്ട് വേണമെങ്കിൽ കുറിച്ച് തരാൻ സാധിക്കും. എനിക്ക് വളരെയേറെ കാര്യങ്ങൾ അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. ഈ ഉസ്സിയ രാജാവ് ആരാണെന്ന് അറിയാമോ? മുമ്പേ വിശ്വാസക്കപ്പൽ തകർത്തെന്ന് പറഞ്ഞ ആ രീതിയിൽ ദൈവകൃപ അനുഭവിച്ച ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിതത്തെ നഷ്ടമാക്കി കളഞ്ഞ ബാക്ക് സ്ലൈഡേഴ്സ് അല്ലെങ്കിൽ പിന്മാറ്റക്കാരായ ആളുകളുടെ റെപ്രസെന്റേറ്റീവ് അവരുടെ പ്രതിനിധിയാണ് ക്രിസ്ത്യാനികൾ. നിഗളിച്ച് അഹങ്കരിച്ച് ദൈവകൃപം മറന്ന് മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഈ ഉസിയാരാജ. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഉസിയാരാജാവ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ഒരു മനോഭാവമാണ്. ആ മനോഭാവം മരിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കണം. അവിടെ മുതൽ നമ്മുടെ ദർശനം മാറുകയാണ്, അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരധ്യായം തുടങ്ങുകയാണ്. നമുക്ക് ഒന്നാം ബാക്കി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഉസിയാരാജാവ് മരിച്ച ആണ്ട് അക്ഷരികമായിട്ട് നടന്നൊരു സംഭവമാണ് ഉസിയാരാജാവ് മരിച്ചു എന്നുള്ളത്. പക്ഷേ ആ വർഷത്തിൽ യെശയ്യ പ്രവാചകന് ഒരു ദർശനം മിശ്രോ, അതിനെ കുറിച്ച് ആരോ പ്രസംഗിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഉസിയാരാജാവ് മരിച്ച് അദ്ദേഹത്തിന്റെ ആ എംപ്റ്റി ചെയർ അല്ലെങ്കിൽ ആ എംപ്റ്റി ത്രോൺ ഇങ്ങനെ രാജകൊട്ടാരത്തിൽ കിടക്കുക. ഒരിക്കൽ ഉസിയാ വിരുന്ന ഒരു ഒരു ത്രോൺ ഉണ്ടല്ലോ, അതിങ്ങനെ ശൂന്യമായി കിടക്കുകയാണ്, വേക്കന്റ് ആയിട്ട് കിടക്കുക. എന്നാൽ യെശയ്യാവ് കണ്ട ദർശനത്തിൽ മറ്റൊരു കസേര, മറ്റൊരു ത്രോൺ, മറ്റൊരു സിംഹാസനം യെശയ്യാവ് കാണുകയാണ്. എന്താണ് ആ സിംഹാസനത്തിന്റെ പ്രത്യേകത? ഹൈ ആൻഡ് ലോഫ്റ്റി ത്രോൺ, ഉയർന്നും ഒന്നിയുമുള്ള ഒരു സിംഹാസനം. എന്നിട്ട് ആ സിംഹാസനം ഒഴിഞ്ഞിടക്കാണ്, എല്ലാവരും വേദസ്വരക്കൊന്ന് ശ്രമിച്ചാണ്. ഇറ്റ് എംപ്റ്റി അല്ല, പിന്നെ കർത്താവ് അതിൽ ഇരിക്കുന്നു. ഉസിയാരാജാവ് നാട് നീങ്ങിയ സമയത്ത് അല്ലെങ്കിൽ മരിച്ചുപോയ സ്ഥാനത്ത് കർത്താവ് വാഴുന്നു, കർത്താവ് ജീവിക്കുന്നു. ഈ യെശയ്യ പ്രവാചകൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാൻ വളരെ ദീർഘമായിട്ട് പ്രസംഗിക്കില്ല, തക്ക സമയത്ത് നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും വലിയൊരു അല്പസമയം ഈ മിനിസ്ട്രിയില് ഒന്ന് ഉരുക്കി ചേർന്ന് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. യെശയ്യ പ്രവചനം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം, ദി സ്റ്റാർട്ടിംഗ് വേഴ്സ് ഓഫ് ദി ബുക്ക് ഓഫ് യെശയ്യ, ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആമോസിന്റെ മകനായ യെശയ്യാവ്, ആരോ ശ്രദ്ധിക്കണം, അതെ, യഹൂദ രാജാവായ അല്ല, പിന്നെ യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് മതി വന്നു. നാല് രാജാക്കന്മാര് സിംഹാസനത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും ആര് കണ്ടു? ഇതിലോരോ രാജാവ് ഭരിക്കാൻ കയറുമ്പോഴും യെശയ്യാവ് വിചാരിച്ച് കാണും, അദ്ദേഹം എന്റെ ലൈഫ് ടൈം മുഴുവൻ രാജാവായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഒരു പ്രജയായിട്ട് ഞാന് ജീവിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് കാണും. പക്ഷേ യെശയ്യാവ് വലിയ താമസം കൂടാതെ ഒരു കാഴ്ച കണ്ടു, പൈസലോ ഉസ്സിയാവ് നാട് നീങ്ങി മാസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഇതാ രണ്ടാമതൊരു രാജാവ്, അദ്ദേഹത്തിന്റെ പേര് യോധാവും അത് രാജാവായിത്തീരുന്നത് കണ്ടു, രാജസ്ഥാനത്ത് നിന്ന് പോകുന്നതും കണ്ടു. പിന്നെ മൂന്നാമത് ആഹാസ്, സൺഡേലൊക്കെ ഉണ്ടാക്കിയ ആളാ, സൂര്യനടികാരമൊക്കെ ഉണ്ടാക്കിയ വലിയ അന്നത്തെ വലിയ സയന്റിസ്റ്റാണ്, അദ്ദേഹവും കടന്നുപോയി. നാലാമത് ഹിസ്കിയാവ്. ഞാൻ എന്തിനാ ഇവരുടെ പേരുകളൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ രാജാക്കന്മാർ വാഴുകയും വീഴുകയും ചെയ്യുന്നു. They are enthroned and dethroned. ദൈവത്തിന് സ്തോത്രം, ഉയരുകയും താഴുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. നാട് നീങ്ങുന്ന ഒരു രാജാവിനെ അല്ല, നാട് വാഴുന്ന ഒരു രാജാവിനെയാണ് യെശയ്യാവ് ദർശനത്തിൽ കണ്ടത്. ഇനിയും ആ സിംഹാസനത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത് നമ്മൾ കേട്ടു ഹൈ ആൻഡ് ലോഫ്റ്റി, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. എന്നിട്ട് അതിനകത്ത് ഇരിക്കുന്ന ആളിന്റെ ക്വാളിഫിക്കേഷൻസ് ഇനി നമുക്ക് പെട്ടെന്ന് നോക്കാം. ആ ഒന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബെസ്മെൻസ്, ആ രാജാവിന്റെ ആ കുപ്പായത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ രാജകീയ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. എനിക്ക് ആ ഭാഗത്തെ കുറിച്ച് ഒക്കെ പ്രസംഗിക്കാൻ അങ്ങ് ആഗ്രഹം തോന്നുകയാണ്. ഈ സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോണിലോ മൂലയിലോ ഒതുങ്ങിയിരിക്കുന്ന ഒരു രാജാവല്ല.
The temple is filled with the king. Praise the Lord. Alangil, ye Rada in the sanitium, Ayate Bulu and Rakilia. Praise the Lord. Evidently, where Kunin de Mogalilo, or Butchat in the Jotilo, Irikina de Yamala, Nurakina de Yamana, Naranirikina de Yamana, number of the Yom. Evidently, where Pilgrimage in Arabi, and the Lorical boy Kanda, Kachavachu, one year to pour in a Gedigal Irikina de Yamala, omnipresent Salva Yavia Irikinavan, number Irikina to Namala Kuda Yulavan, and the Lord de Yaman number of the Yom. We are never Matramala, Miranjavan Guria. Praise the Lord. When the Master in the Bible Mandir say, at the Bible, just kind of chatter. Sarafu, Avenue Chitum, Minu. Praise the Lord. Lingakola, yes and dono. Yane, reviving and I met an Orthodox priest. I just got out in Arthia, where you could okay, Yane, Tamarana. Yane, Yana the Aditola Ru, Vitri. But Abagana, I. And then I meet you and I should speak United. Yan Yalisha Tadapu. I'm the author of Tara. Yanu, I made British Titan of the Garia. Until Yane, Avia, Katsadi, I should be to Pratigan at Tarakin. I saw Prague like a Parnin session. Yan Avia, Prague, amateur Parnu. Number the Pratiga. About our Pratig, you're in the Arabic. Yan and Dido, Yana Nikinani Pitane, in the Pratiga number than Kanak. Or the Amici and Nurikia. I am not sure if you are a part of the world. അമ്മജി നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കിഴക്കോശത്തുണ്ടായിരിക്കും എന്നാണോ ഓരോ സ്ഥലത്തിൽ നമ്മൾ വായിക്കുന്നത് എന്ന് ചോദിച്ചു. അമ്മജിക്ക് മനസ്സിലായി ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെ എല്ലാം ഞാൻ അവരുടെ നടുവിൽ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു വശത്തല്ല, മധ്യത്തില, കേന്ദ്രത്തില, നമ്മുടെ നടുവിലാണ് ദൈവ സാന്നിധ്യം. നമ്മൾ അവന് ചുറ്റുമാണ്, അവൻ നമ്മുടെ മധ്യസ്ഥനാണ്, അവൻ നമ്മുടെ നടുവിലാണ്, നമ്മൾ അവന് ചുറ്റാകെയാണ്. ശ്രീസ്ഥലോ യെശയ്യാ പ്രവാചകൻ ഇവിടെ കണ്ടതായി ഈ ദർശനത്തിൽ താനെ ആദ്യം കണ്ടത് ദൈവത്തെയാണ്, പിന്നെ കണ്ടത് ദൂതന്മാരെ. ഈ ദർശനങ്ങളൊക്കെ കാണുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, എന്നാലും അതിന്റെ ഓർഡർ തെറ്റിക്കും. ഈ ചില ആളുകൾ എത്ര നാൾ കണ്ടാലും ദൂതന്മാരെ മാത്രമേ കാണുകയുള്ളൂ, ദൈവത്തെ കാണും. ആറ്റ് ചിലർ ദൂതന്മാരെങ്കിലും കാണുന്നുണ്ടല്ലോ, ചിലർ പിശാചുക്കളെ മാത്രമേ കാണും. അപ്പോസ്തലനായ പൗലുസിനെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം അതെ ഞാൻ ന്യൂയോർക്കിൽ വന്നപ്പോൾ അവിടെ ഒരു മീറ്റിംഗിൽ ഒരു രാത്രി ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ സംഘ ദിവസം ഇങ്ങനെ പറഞ്ഞു, പഴയ നിയമത്തിൽ ഒരു മോശയും പുതിയ നിയമത്തിൽ ഒരു പൗലുസ്, അവർ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ചതാണ്. അവരെ ഡിസ്കറേജ് ചെയ്യാണ്, അവരെ ആദ്യമെങ്കിൽ നശിപ്പിക്കാൻ ഗവൺമെന്റൽ പവേഴ്സ്, രാജകീയ ശക്തികൾ ഉൾപ്പെടെ അനേകം ആളുകൾ ശ്രമിച്ചതാണ്. ലോകത്തിൽ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നിരാശപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സന്ദർഭം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ പഴയ നിയമത്തിലെ വ്യക്തിയെ കുറിച്ച് തന്നെ പുതിയ നിയമത്തിലെ പൗലോസ്ലിഹ എബ്രായ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് അവൻ ഉറച്ചു നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. മോശ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു, വീര്യം പ്രവർത്തിച്ചു, ഉദ്ദേശിച്ച കാര്യവും സാധിച്ചുകൊണ്ട് അവൻ മിസ്രയീമിൽ നിന്ന് പോയെന്ന്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മോശ ഉറച്ചു നിൽക്കാൻ എന്താ കാരണം? രണ്ട് നല്ല ഷൂസ് ഇട്ടിരുന്നതുകൊണ്ടാണ്. എന്തായാലും ഇങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള കാരണം അദൃശ്യ ദൈവത്തെ കണ്ടതിനോള്ള ഉറപ്പാണ്. ആ പ്രസ്താവന തന്നെ ഒരു ഐറോണിക്കലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അദൃശ്യ ദൈവത്തെ കണ്ടത്, ഗോഡ് ഈസ് ഇൻവിസിബിൾ ബൈ നേച്ചർ. ദൈവത്തെ കാണുക എന്ന് പറയുന്നത് സാധ്യമല്ല, യെറ്റ് വി സോ. എന്നാൽ അവൻ ആ ദൈവത്തെ കണ്ടു, അദൃശ്യ ദൈവത്തെ കണ്ടു. അദൃശ്യ ദൈവത്തെ കണ്ടവന്റെ ഉറപ്പ് ഭയങ്കരമാണ്. അവനെ മിസ്രയീമിലെ ഫറവോൻ കണ്ണുരുത്തി പേടിപ്പിച്ചാലും അവൻ പോകത്തില്ല. അവൻ ഉറച്ചു നിന്നു. ഹല്ലേലൂയ്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികൂലങ്ങളുടെ നടുവിൽ പതരാതെ നിൽക്കണമെങ്കിൽ നോ അതർ ഗ്രൗണ്ട്. വൈശവർ വേറെ ഒരു ന്യായവും അതിനുവേണ്ടി പറയാൻ എന്റെ പക്കലില്ല. ഇതാണ് അതിന്റെ ഏക ന്യായവും അദൃശ്യ ദൈവത്തിന്റെ ദർശനം. അവർക്കെല്ലാം കേട്ടാലും ശ്രദ്ധിക്കാം. അത് മുൾപ്പടർത്തിൽ ആരംഭിച്ചതാണ്, കഷ്ടങ്ങളുടെ നടുവിൽ ആരംഭിച്ചതാണ്. കൊറേ കഴിഞ്ഞപ്പം ദൈവം നമ്പരാന്റെ ഒരു പാർഷ്യൽ വിഷൻ കണ്ടു, ഭാഗീയ ദർശനം. പുറവേശത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ കൈകളുടെ പരിപാലനത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് കടന്നു പോകുന്ന ദൈവത്തിന്റെ ഒരു മങ്ങിയ ദർശനം കൂടെ താൻ കണ്ടു. ഐശലോ ഇത്രയും കണ്ടപ്പോ തന്നെ ഭയങ്കര ഉറപ്പായി. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നാൽ പൗലോസിന്റെ ഉറപ്പ് ഭയങ്കരമാണ്. ഞാൻ കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ഒരു ഭാഗവതായിരുന്നു. അദ്ദേഹത്തിന്റെ കഷ്ടങ്ങൾ സഫറിങ് വളരെ അധികമായി. നിരാശപ്പെടുവാൻ വേണ്ടുപോലും അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടാളികളായവർ പലപ്പോഴും കാര്യമാറി. തൂണുകളായി എണ്ണപ്പെട്ട വില്ലേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന മേജർ അപ്പോസ്റ്റൽസ് പലപ്പോഴും അദ്ദേഹത്തെ സംശയിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ട് പ്രസ്താവനയിൽ ഇറക്കുകയും ഒക്കെ ചെയ്തതാണ്. എങ്കിലും അവിടെന്നും താൻ ക്ഷീണിക്കില്ല. അതിനെല്ലാം കാരണം താൻ പറയുന്നെന്നറിയാമോ? ഹെവൻലി വിഷൻ, സ്വർഗീയ ദർശനം. അഗ്രിപ്പാസ് രാജാവേ, ഞാൻ സ്വർഗീയ ദർശനം കണ്ടവനാണ്. പ്രൈസ് ദ ലോർഡ്. ആ ഉയരത്തിൽ നിന്ന് ദർശനം കണ്ടവർക്കായി ഞാൻ ദൈവത്തെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഇപ്പോൾ കാണുന്നത് സ്വർഗീയ ദർശനമാണ്. ആ ദർശനത്തിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഉയർന്നും പൊങ്ങിയും നിറഞ്ഞും ഇരിക്കുന്ന ദൈവത്തിന്റെ ദർശനമാണ്. റൈറ്റ്ലോ, നോട്ട് എ വിഷൻ ഓഫ് എ പെറ്റി ഗോഡ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനേകരുടെ ദൈവം. പോക്കറ്റ് വിഷൻ, പോക്കറ്റ് സൗകര്യം പോലെ കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് അനേകരുടെ ദൈവം. എന്നാൽ ഇദ്ദേഹത്തിന്റെ ദൈവം റൈസ്തലോ പ്രപഞ്ചത്തെ ഉള്ളംകയിൽ വഹിക്കുന്ന ദൈവമാണ്. റൈസ്തലോ ഹല്ലേലൂയ. സെറാഫുകൾ അവന് ചുറ്റും നിന്നു. ഞാന് അല്പസമയം കൊണ്ട് പറയട്ടെ, ഈ സെറാഫുകൾ എന്ന് പറയുന്നത് ആരാധിക്കുന്നവരുടെ ഇൻസ്ട്രക്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് സിംബോളിക്കലായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കൂട്ടരാണ് മലാഖമാണ്. Praise the Lord. How to be in the presence of the Lord and how to worship God and how to obey God. നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണമെന്നും അവനെ എങ്ങനെ ആരാധിക്കണമെന്നും എങ്ങനെ അനുവർത്തിക്കണമെന്നും നമുക്ക് സാധനപാഠം, ഒബ്ജക്ട് ലെസൺ നൽകുന്ന കൂട്ടരാണ് ദൂതന്മാർ. നിങ്ങൾ വായിച്ചത് ഓർക്കുന്നില്ലേ, 103 സങ്കീർത്തനത്തിൽ വേദവസം കഴിച്ചുള്ളവരെല്ലാം ഒന്ന് റെഫർ ചെയ്യുന്ന കൊള്ളാം. ആ 103 സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം പറഞ്ഞങ്ങോട്ട് ആരംഭിക്കുകയാണ്. ആ കൂട്ടത്തിൽ ദൂതന്മാരെ കുറിക്കുന്ന ഒരു ഭാഗം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് രണ്ടു മിനിറ്റ് ആർക്കെങ്കിലും വായിക്കാമോ? അല്ല സർ, പ്ലീസ് പ്ലീസ് മനസ്സോ, ഒരിക്കൽ കൂടെ വായിക്കാം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളോരേ. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ ആരാണ്? എല്ലാവരും എന്നോട് കൂടി അല്പസമയം നീന്തിച്ചാട്ട്. ഒന്നാമതായിട്ട് അവർ വീരന്മാരാണ്. ഈ ദൈവമക്കൾക്ക് ഒരു വിചാരമുണ്ട്. ഈ ദൈവഭക്തി എന്ന് പറയുന്നത് വാടിയ മുഖത്തോടെ എന്നും ദുരിതങ്ങളും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് പ്രൈസലോ പരാതികളുടെ പട്ടികയെ നിരത്തി ആരെ കണ്ടാലും ഇങ്ങനെ തലയും കുനിച്ച് ഞാൻ ഭാവമാണ് എന്നെ ഒന്നും ചെയ്യാതെ വിട്ടേക്കണേ എന്ന് ഉള്ള ഭാവത്തിൽ നടക്കുന്നതാണ് ദൈവഭക്തന്മാരുടെ മുഖച്ഛായ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെയല്ല, ദൈവമക്കൾ വീരന്മാരാണ്. ഞാൻ കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചപ്പോൾ റോമാലേഖനം 8 37 വാക്യം കോട്ട് ചെയ്തു. വി ആർ മോർ ദൻ കോൺക്വറേഴ്സ്, വി ആർ നോട്ട് ഈക്വൽ ടു സോൾജേഴ്സ്. നമ്മൾ പടയാളികളെ പോലെയാണെന്നല്ല പോലും പറയുന്നത്, മോർ ദൻ കോൺക്വറേഴ്സ്. നമ്മൾ വീരന്മാരാണ്, ദൂതന്മാര്. ദൈവത്തിന്റെ ദൂതന്മാരാരാണ്? അവർ വീരന്മാരാണ്. അത് തന്നെയല്ല, അവര് ആജ്ഞ അനുസരിക്കുന്നവരാണ്. ദൈ ഒബേ ദ കമാൻഡ്സ്. ഐസലോ ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഞാൻ ഇന്ന് പരക്കാലം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. ഇല്ലേ, ഞാൻ ദൂരക്കുറ്റിയൊക്കെ കൈപിടിച്ച് ഐസലോ വേറെ ഒരു സ്ഥലത്തായിരുന്നേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവർ. ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ എനിക്ക് ആഗ്രഹം. അവരോട് 103 സങ്കീർത്തനത്തിൽ പശുത്താൻ അവനാണ് പറയുന്നത്, അവന്റെ വചനത്തിന് ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അവനെ വാഴ്ത്തി. അപ്പോ ദ ആർ കോ ടു വർഷിപ്പ് കോ, ദൈവത്തെ അനുസരിച്ചാൽ മാത്രം പോരാ, അവർ ദൈവത്തെ ആരാധിക്കുകയും കൂടെ ചെയ്യണം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ സ്തുതിക്കുകയും കൂടെ ചെയ്യണം. റൈസലോ, ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. സാറാഫുകൾ അവന് ചുറ്റും നിന്നു എന്നൊരു പ്രസ്താവനയില്ലേ, അതിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ പോകാം. ദൂതന്മാരെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. ഞാനൊരു ഒരു നല്ലൊരു ഒരു ഭാഗം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാം. എനിക്കത് വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ വിശുദ്ധ മറിയാമിന്റെ അടുക്കൽ ഒരിക്കലൊരു മഹാകാര്യം പറയാനായിട്ട് ഒരു ദൂതൻ വെളിപ്പെട്ടു. ചില വൻകാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളത് കേട്ട് ഞെത്തി, ഇതെന്തൊക്കെയായി പറയുന്നത് എന്നിങ്ങനെ ഭയപ്പെട്ടു. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ശക്തി നിന്റെ നേരെ വരുമെന്നും നീ ഒരു മകനെ പ്രസവിക്കുമെന്നും ആ മകൻ മുഖാന്തരം ഈ ലോകത്തിന് രക്ഷ കിട്ടുമെന്നും ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ആ പറയുന്നു. അപ്പോൾ ഈ മറിയാമിന് അവളുടെ മനസ്സിലൊരു സംശയം തോന്നി. ഇതെന്റെ എന്നെ ചെന്ന് കാണിച്ചോ, ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇയാൾ ചിലപ്പോ ആ പറീസായി വന്ന് നമ്മുടെ വലിയമ്മത്തിയെ തെറ്റിച്ചവർത്തനില്ലേ, വയസ്സലോ ഞാൻ ദൈവത്തെ പോലെ ആക്കാം എന്നൊക്കെ പറഞ്ഞ് അന്ന് നല്ല വാക്കുകൾ പറഞ്ഞ് ഭംഗി വാക്കുകൾ പറഞ്ഞ് ഒരുത്തൻ പണ്ട് വന്നില്ലേ, മനുഷ്യവർഗത്തെ മുഴുവൻ അട്ടിമറിച്ച് ഒരുത്തൻ, അതുപോലെ വല്ലതും ആണോ ഇത്? അപ്പൊ ആ സംശയം മനസ്സിൽ തോന്നിയിട്ട് മറിയാമി ഈ വന്ന ആളിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കൂ വയസ്സലോ? How can I believe you? How can I depend on your words? നിന്റെ പ്രസ്താവനയെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? നീ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ അതിന്റെ ഗ്രൗണ്ട് എന്താണ് എന്ന് ചോദിച്ചപ്പോള് ആ വന്ന് നിന്ന ദൂതൻ പറഞ്ഞൊരു മറുപടി ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സ് ഉണർത്തി ഒന്ന് കേൾക്കണം. ഒറ്റ വാചകത്തിൽ ഞാൻ ഇന്ന് പറയുന്നത് ആ വന്ന ദൂതന്റെ ടെസ്റ്റിമണിയാണ്, സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ. അതേസമയം തന്നെ പ്രിയമുള്ളവരെ, പിശാചില്ലേ ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും തെറ്റിക്കുന്ന പിശാചില്ലേ, ആ പിശാചിനെ വിളിച്ചൊരു സാക്ഷി പറയാൻ ഒരു സമയം കൊടുത്താൽ ആ പിശാച് പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ നിന്നതാ ഫൈസലോ, പണ്ട് ഞാൻ നിന്നതാ ദൈവസന്നിധി, ഇപ്പോഴും അതല്ല. ഇപ്പൊ ഞാൻ ഭൂമിയിൽ ഊടാടി നടക്കുക സകല വിശുദ്ധമാരെയും തെറ്റിക്കാനായിട്ട്, ഫൈസലോ അപവാദവും പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുക. എന്നാൽ ഗബ്രിയേൽ എന്ന് പറയാനുള്ളത് അറ്റ് പ്രസൻസ്, ഞാനിപ്പോ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. നമുക്കെപ്പോഴും ഒരു സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയാൽ എറ്റേണൽ പ്രസൻസ് ഇതായിരിക്കണം എന്റെ ഇതിന്റെ സാക്ഷ്യം. ഞാൻ എന്റെ കർത്താവിനെ വിളിച്ചു നിർത്തിയ നാൾ മുതൽ ഇന്നുവരെയും ദൈവസന്നിധിയിൽ തന്നെ. എനിക്ക് എന്റെ സാക്ഷ്യം ഒരു വാദത്തിൽ പറയാൻ നിങ്ങളൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ കർത്താവിനെ പിൻവച്ച നാൾ മുതൽ വലിയ എക്സ്പ്ലോസീവായിട്ടുള്ള ഭൂലോകത്തെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങളൊന്നും ഞാൻ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ ഓർക്കുന്നില്ല. റൈസലോ മരിച്ചവരെ ഒന്നും ഇതുവരെ ഞാൻ ഉയർപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് വരെ ആത്മാവിൽ മരിക്കാനുള്ള ഗതികൾ എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവരായി തീർന്നു പോകാതിരിക്കാം എന്ന് വേദപുസ്തകത്തിൽ ഒരു പ്രസ്താവനയില്ലേ? അനേകരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വഴികൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ വഴിയിൽ നിന്ന് തങ്ങൾ തന്നെ തെറ്റിപ്പോകുന്ന അനേകം ആളുകൾ. ഹല്ലേലൂയ. ഗബ്രിയേൽ പറഞ്ഞത് ദൈവസേനയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. എല്ലാവരും ഒരു പ്രൈസോട് പറഞ്ഞു. ഇനിയും അല്പ നിമിഷങ്ങൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗം തീരും. സറാഫുകൾ അവന് ചുറ്റും നിന്നു. പ്രൈസലോ, ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവക്കളെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒന്നും കർത്താവിന്റെ ചുറ്റുമായിരിക്കണം. എപ്പോഴും നമ്മുടെ കർത്താവിന്റെ ചുറ്റും നിൽക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഈ 73-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം മുമ്പേ എന്റെ ഓർമ്മയിൽ വന്നു. അതായത് ദൈവത്തിന് നല്ല പാട്ടുകളൊക്കെ പാടുന്ന ഗായിക സംഘത്തിന്റെ ലീഡർ കൊയർ മാസ്റ്റർ ആസാഫുണ്ടല്ലോ. ആസാഫിന്റെ ജീവിതത്തിൽ അവന് പല പ്രയാസങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും താൻ ഒഴിവിൽ ദീർഘശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞു ഒരു വാചകം എന്താണെന്നറിയാമോ? ഓ ഇറ്റ് ഈസ് പ്രൈസലോ ഗുഡ് ഫോർ മീ ടു ബി ഇൻ ദ ലോർഡ്. എന്റെ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് എനിക്ക് നല്ലത്, എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അനേകം ആളുകൾക്ക് ജീവിതത്തിൽ നന്മ വരാത്തതിന്റെ കാരണം ദൈവത്തിന് നകന്നു പോകുന്നതാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലത്. യേശുവോട് ചേർന്നിരിപ്പതത്ര മോചനമെന്ന് നമ്മൾ പാട്ട് പാടുന്നില്ലേ, അത് സത്യമാണ്. എത്രത്തോളം കർത്താവിനോട് പറ്റിയിരിക്കുമോ അത്രത്തോളം കർത്താവിനെ വിടുവിക്കും. ഈ സാറാഫുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവന് ചുറ്റും നിൽക്കണമെന്നാണ്. നമ്മളൊരിക്കലും കേന്ദ്ര ബിന്ദുവാകരുത്, കേന്ദ്രം ദൈവമായിരിക്കണം. റൈസലോ, നമ്മൾ അവന് ചുറ്റും നിൽക്കുന്നവരായിരിക്കണം. ഇനി വേറൊരു കാര്യം കേൾക്കണം. ഈ സറാഫുകൾ നമ്മളെ സിംബോളിക്കലായിട്ട് പഠിപ്പിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറയാം, ഈ സറാഫുകളെ ദൈവത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നു. അവർക്ക് എത്ര ചിറകുകളുണ്ട്? ഫിലിപ്പിയസ് ഹൗ മെനി വിങ്സ് ദേ ഹാഡ്. ഒരു ഒരു സറാഫിന്, ഒരു സിംഗിൾ സറാഫിന് എത്ര ചിറകുണ്ട്? ആറ് ചിറക്. ആരുടെ സെൻ? ആരുടെ സെൻ ചിറകൾ? നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് ആർക്കെങ്കിലും തെയ്യുന്നവരാണ് ആറ് ചിറവ് തരികയാണെങ്കിൽ ആറ് ചിറവും വെച്ചോണ്ട് പറഞ്ഞത് പേസിലോ. കാരണം അത്രയും പ്രൊപ്പല്ലേഴ്സ് ഉള്ളത് കൊണ്ട് നല്ല ശക്തിയായിരിക്കും. പേസിലോ ആറ് ചിറക് ഉപയോഗിച്ച് പറഞ്ഞുകളെ, നമ്മള് നമ്മളൊക്കെ അല്പക്കാരാണ്. എന്നാൽ ഈ സറാഫുകൾക്ക് സർവശക്തർ ആറ് ചിറക് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നല്ലാവോ? അവർ നാല് ചിറകുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ടു കവർ ദംസെൽസ്. പേസിലോ അവരെ മറയ്ക്കുന്നതിന് വേണ്ടി, അവരെ മൂടുന്നതിന് വേണ്ടി, അവരുടെ സ്വയത്തെ മറയ്ക്കുന്നതിന് വേണ്ടി നാല് ചിറകുകൾ അവർ ഉപയോഗിച്ചു. രണ്ട് ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മറച്ചു, രണ്ട് ചിറകുകൾ കൊണ്ട് അവരുടെ പാദം മറച്ചു. അല്ലെങ്കിൽ രണ്ട് ചിറക് കൊണ്ട് പറഞ്ഞു പൈസലോ. ഇവിടെ എല്ലാം തോന്നുന്നു മനസ്സിരിച്ചു ശ്രദ്ധിക്കണേ, മനസ്സൊരിക്കലും കാത്താൻ അങ്ങോട്ട് ഇങ്ങോട്ടും കൊണ്ടുപോകും. ഈ ഈ സറാഫുകൾക്ക്, സറാഫ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം ബേണിങ് എന്നാ, ജ്വലിക്കുന്നവൻ. ഈ സറാഫുകൾക്ക് അവരുടെ കോഴ്സിൽ രണ്ട് തരത്തിലുള്ള മോഷൻസ് ഉണ്ട്, രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട്. ഇതെല്ലാം ദൈവങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അവൻ ദൈവത്തിന് ചുറ്റും നിൽക്കുന്നു, ആ നിൽപ്പിൽ അവർ ദൈവത്തിങ്ങളേക്ക് ആഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, കൂടാതെ അവർ പറക്കുന്നു. അവരെങ്ങോട്ടാ പറക്കുന്നു ആർക്കെങ്കിലും പറയാമോ? ഒരു സറാഫ് വേറൊരു സറാഫിന്റെ അടുക്കലേക്ക് പറക്കുന്നു. അതാ ഞാൻ സിംബോളിക്കൽ എന്ന് പറഞ്ഞത്. ഇതെന്തിനെ കാണിക്കുന്നു? ദൈവത്തെ ആരാധിക്കുന്ന ഒരുത്തൻ, അവൻ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് കുനിഞ്ഞ്, ദൈവത്തിങ്കിലേക്ക് ആഞ്ഞു പോകുന്നത് പോലെ തന്നെ ഒരാരാധനക്കാരൻ വേറൊരാരാധനക്കാരന്റെ അടുക്കലേക്കും പറക്കുന്നു. രണ്ട് സറാഫുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു, ഒരുത്തന്റെ പക്കലേക്ക് വേറൊരുത്തൻ പറക്കുന്നു. അവർക്ക് അവിടെ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാർക്ക് തമ്മിലൊരു ഫെലോഷിപ്പ് ഉണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാൻ അല്പം ഹ്യൂമറസായിട്ട് പറയുന്നത് ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ശക്തി പറഞ്ഞു പോകാൻ. ഒരു സറാഫ് വേറെ സറാഫിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണോ പറയുന്നത് നിങ്ങളൊന്ന് പറയണം. ആ ഒരു സറാഫ് അങ്ങോട്ട് ചെന്നിട്ട് മറ്റേ സറാഫിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് എന്താണ് വിശേഷം? നിങ്ങളെ അവരൊക്കെ മഴയുണ്ടോ? വിശദോ ഇങ്ങനൊക്കെ ഇരിക്കുന്നു. ആ അത്രയും ചോദിക്കുകയാണെങ്കിലും ക്ഷമിക്കാം കേട്ടോ. അതേസമയം ഒരു സറാഫ് ചെന്ന് മറ്റൊരു സറാഫിനോട് നീ അറിഞ്ഞോ എല്ലാവരും ഇതല്ലോ. ആ മറ്റവരും വിശ്വസിക്കരുത്. രണ്ട് സറാഫുകൾ കൂടുമ്പോ മൂന്നാമത് സറാഫിന് കുറ്റം പറയും. വിശ്വനോ ഈ തമ്മിൽ തന്നെ കാണുമ്പോൾ ഈ വിശേഷത്തെ ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ ഒന്നും ചോദിക്കും. ചിലർ അത്രമാത്രം ചിലരെ തന്നെ ചോദിക്കാറുണ്ട്, അതൊക്കെ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അതൊന്നും ചെയ്യരുത്. ടെറർ ഓവൻ വണ്ടർ ദൂതന്മാർ നമ്മളെ കാണിക്കുന്നത് ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഭയത്തോടും വെറുതോടും നടുക്കത്തോടും കൂടിയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. എന്റെ നിന്റെ അനുഗ്രഹത്തിന്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഭയവും നടുക്കവും. അത് പോയി കഴിഞ്ഞാത്തിനുണ്ടല്ലോ ഇതൊന്നും കഥാപികൾ നമ്മളെ സിംബോളിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്നറിയാവോ? തങ്ങളെ തന്നെ മറയ്ക്കണമെന്ന് കാണിക്കുന്നു, സ്വയത്തെ മറയ്ക്കണമെന്ന് കാണിക്കുന്നു. പൈസലോ വേറൊന്ന് ആരാധനക്കാർക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണമെന്ന് കാണിക്കുന്നു. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ചോദിക്കുന്നു, ഈ സറാഫുകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരതിനു വേണ്ടി ഉപയോഗിക്കുന്ന പല്ലവി, ആ റിസം, അവരതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഗ്യാസ് അതെന്താണെന്ന് ഒന്ന് കണ്ടുപിടിച്ച ആർക്കെങ്കിലും പറയാമോ? പരിശുദ്ധൻ, പരിശുദ്ധ, പരിശുദ്ധ, പിന്നെ ഇത്രയുള്ള സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഞരങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ എനിക്കറിയില്ല ഇനി രണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞരങ്ങുക, ശബ്ദമൊന്നും ഇല്ല. ആ സാക്ഷി പറയുന്നത് ഇനി വരെ വരുന്നില്ലല്ലോ ഒന്ന് ഉറക്കെ പറഞ്ഞ് എന്തുവാ പറഞ്ഞതെന്ന് കേക്കട്ടെ എന്ന് പറയുമ്പോ ഒച്ചയില്ല. ഒച്ച കേക്കണേ വീട്ടിൽ തരണം, പിള്ളേരെ വഴത്ത് പറയുന്ന ആ ഭാഗത്തിലോ. ആരാധനയിൽ ദൂതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം, അവൻ ആരാധിക്കുമ്പോൾ മൾട്ടി വോയ്സ്, മാക്സിമം വോയ്സ് വിത്ത് ഫുൾ പവർ, അവരുടെ ശക്തിയുടെ പാരമ്യം അവരുപയോഗിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ചിലപ്പോ പ്രസംഗത്തിൽ പറയാറുണ്ട്, എന്റെ കൺവിക്ഷൻ ആകട്ടെ, ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ നമ്മുടെ ശരീരം ബലഹീനമാകുമ്പോൾ അതിന്റെ ബലഹീനത നിൽക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ശരീരത്തെ മറന്ന് കർത്താവിനെ സ്തുതിക്കണം. എന്നെ ബന്ധമുള്ള ഈ പ്രിയപ്പെട്ടവർക്ക് പലർക്കും അറിയാം, ഈ നാട്ടുപുറത്ത് അങ്ങനെ വലിയ റെസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് പലപ്പോഴും ഇല്ല. കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതിന് ശേഷം അങ്ങനെ അധികം റെസ്റ്റ് ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. മിക്കവാറും പ്രസംഗമായി ഒരിക്കൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, എന്നും ഇങ്ങനെ വ്രതം ചയം പിടിക്കുക, ഞാനവരെ പറഞ്ഞു ചേൻ പിടിക്കാതിരിക്കുന്ന ഇതുകൊണ്ടാണ് ഇത് നിർത്തിയാണ്. പിന്നെ അവരെ ചേൻ പറഞ്ഞു ദൈവത്തിന്. ഒരു ദിവസം കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി സംസാരിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം തോന്നുന്നെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള മാർഗം അടുത്ത മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുക. എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കയും രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്നപോലെ അവർ ആർക്കുന്ന ശബ്ദത്താണ്. ഉമ്മരപ്പടിയുടെ അടിത്തറയിൽ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവമേ, ഈ പുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ കരി കത്തിക്കുന്ന പുകയെന്ന്. കച്ചിയിട്ട് തീ കൊടുക്കുമ്പോ മേലോട്ട് വന്നുന്ന മനുഷ്യന്റെ കണ്ണടപ്പിച്ച് കളയുന്ന പുകയല്ല, അത് ദൈവത്തിന്റെ ശക്തിയിലാമേഘമാണ്. ക്രൈസ്തലോ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടെ ചോദിക്കാൻ പോകുകയാണ്. ഒത്തിരി കാര്യങ്ങൾ എന്റെ ഉള്ളിലിങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് ഞാൻ പിടിച്ചു നിർത്തുക. ഈ ഇവിടെ ഒരു സെറ്റ് ദൂതന്മാരുടെ പേര് നമ്മൾ പറഞ്ഞു, സെറാഫുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു സെറാഫ് ഇവിടെ കയറി വരാമെങ്കിൽ നമ്മളെല്ലാം പേടിച്ചു. അങ്ങനത്തെ ഉഗ്ര രൂപമാണ് ക്രൈസ്തലോ. ആറ് സെറകളൊക്കെ ഉള്ള ദൂതന്മാർ, അവരുടെ ശബ്ദം കേട്ടാൽ ഭൂമി ഇളവ്. ഇനി ഇതിനേക്കാൾ ഉഗ്ര സ്വഭാവമുള്ള വേറെ ഒരു സെറ്റ് ദൂതന്മാരുണ്ട് വേറെ ദിവസത്തിൽ. അവരെ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടണം ആഗ്രഹമുണ്ടെങ്കിൽ എസക്കിയൽ പ്രവചനത്തിൽ കൂടെ കടന്നു പോകണം. ഇപ്പൊ അതിനുള്ള സമയമില്ലല്ലോ. എങ്കിലും ഞാൻ പറയുന്ന ഒരു വാക്യം അത് വായിക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അല്ലെ എന്നെ ഫേസ് ചെയ്താട്ടെ. ഞാൻ സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്ത് പല്ലവിയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്താണ്? പാരിശുദ്ധൻ, പാരിശുദ്ധൻ, പാരിശുദ്ധൻ. എന്താ രണ്ട് പ്രാവശ്യം പറയാനത്? എന്താ നാല് പ്രാവശ്യമായി പോകാനത്? ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവരെ സ്തുതിച്ചത് എലോഹീം എന്ന് പറയുന്ന ദൈവത്തെയാണ്. ദൈവങ്ങളെ അല്ല, ത്രിയേക ദൈവത്തെയാണ്. മൂന്നാളത്വങ്ങൾ തന്നിൽ അടങ്ങിയിരിക്കുന്ന ത്രിയേക ദൈവത്തെയാണ് ഈ ദൂതന്മാർ സ്തുതിച്ചത്. അതുകൊണ്ട് വൺ ഗ്രേസ് ഫോർ ദ ഫാദർ, വൺ ഗ്രേസ് ഫോർ ദ സൺ, ആൻഡ് വൺ ഗ്രേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ അവർ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അവരുപയോഗിച്ച വാക്ക് ദൈവമക്കൾക്ക് ഒരു വലിയ ചിന്താവശ്യമായിരിക്കണം. ഹോളി, ഹോളി, ഹോളി. നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ ഞാനൊരു സംഗതി നിങ്ങളോട് പറയാം. നമ്മുടെ പ്രൈമറി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോളിനെസ്. അതെല്ലാം ഓർത്തോളം. നമ്മുടെ ആരോഗ്യമല്ല റൈസലോ, നമ്മുടെ ധനമല്ല, നമ്മുടെ വോയിസ് നമ്മുടെ ശബ്ദത്തിന്റെ ക്ഷേമമല്ല, അതൊന്നുമല്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ഹോളിനെസ്. ഹല്ലേലൂയ. അത് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് യഹോവയുടെ സന്നിധിയിൽ വന്നവനെ സ്തുതിപ്പി. ജീവിതത്തിന്റെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യമായിരിക്കുന്ന വിശുദ്ധിയാണ്. വിശുദ്ധിയുടെ ബോധം കൂടാതെ ദൈവത്തെ ആരാധിക്കരുതെന്ന് ദൂതന്മാർ വിളിച്ചു പറയുന്നു. പരിശുദ്ധനെ ആരാധിക്കാൻ വരുന്നവർ വിശുദ്ധനായിരിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച അതിന്റെ മറുപടി കൂടെ പറഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധി. കെരൂബുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ദൂതന്മാർ, കെരൂബുകൾ, അവര് കാഴ്ചയിൽ ഈ സെറാഫുകളെ ഉഗ്രന്മാർ. അവരുടെ ഉഗ്രതയുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഒരൊറ്റ കെരൂബിന് സിംഗിൾ ഫേസസ് എന്ന് പറഞ്ഞാൽ നാല് മുഖങ്ങൾ. ഒന്ന് തങ്ങളിൽ ചോദിക്കേ, നാല് ഭിന്ന മുഖങ്ങളുള്ള ഒരു ഒരു ജീവി നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണെന്നിരിക്കട്ടെ. ഒരു വശത്തൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യ മുഖമാണ്, വേറൊരു വശത്ത് നോക്കുമ്പോൾ ഒരു ഒരു കഴുകന്റെ മുഖം പോലെ തോന്നിക്കുന്നു. ഇങ്ങേ വശത്ത് നോക്കുമ്പോൾ ഒരു കാളയുടെ മുഖം പോലെ തോന്നിക്കുന്നു. അങ്ങേ വശത്ത് നോക്കുമ്പോൾ ഒരു സിംഹത്തിന്റെ മുഖം പോലെ തോന്നിക്കുന്നു. ഇതെല്ലാം സിംബോളിക് ഫേസാണ്. ഒരു കെരൂബിന് ഇങ്ങനെയുള്ള നാല് മുഖങ്ങളും. ഇനി ഇവരുടെ ശബ്ദവും ഭയങ്കരമാണ്. പൈസലോ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന് നിങ്ങളെ ഒരു മറുപടി എനിക്ക് തരണം. ആർക്കെങ്കിലും അത് പറയാൻ കഴിയുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രൈ. ഈ സെറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു. ഹോളി, ഹോളി, ഹോളി തുടങ്ങിയ വാക്കുകളാണ് അവർ പറഞ്ഞത്. ഈ കെരൂബുകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന വാചകം വേദവസ്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? വേദവസ്ഥത്തിലുണ്ട്. ഞാൻ പറയുന്ന വാക്യം ആരെങ്കിലും എത്തുന്ന വായിക്കാം. ബുക്ക് ഓഫ് എസക്കിയൽ ചാപ്റ്റർ 3 വേഴ്സ് 12 മൂന്നാമത്തെ പത്തൊന്നാം വാക്യം. ഈ എസക്കിയൽ എന്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ എടുത്തു. അടുത്തത് അത് നിങ്ങൾ ആ ഭാഗം പഠിച്ചു വരുമ്പോൾ മൾട്ടി റോറിംഗ് വോയിസ് ഓഫ് കെറൂബി, കെറൂബുകളുടെ സ്തുതിശബ്ദമായിരുന്നു ഈ കേട്ടത്. മലയാളത്തിൽ അത് കേട്ടാൽ അത്ര വ്യക്തമായിട്ട് അതിന്റെ അർത്ഥം കിട്ടുന്നില്ല. എന്താണ് യഹോവയുടെ മഹത്വം സ്വസ്ഥ അടുത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് വലിയൊരു മുഴക്കം ഞാൻ എന്റെ പിറകിൽ നിന്ന് കേട്ടു. ഇംഗ്ലീഷിൽ വായിച്ചാണെങ്കിൽ വളരെ വ്യക്തമാണ്.
Then the spirit took me up, and I heard behind me a voice of great worship, saying, Blessed be the glory of the Lord from this place. I heard also the noise of the wings of the living creatures that touched to one another, and the noise of the wheels over against them, and the noise of the great worship.
ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ഫ്രീ ട്രാൻസ്ലേഷൻ കൂടെ പറയാം. ദൈവത്തിന്റെ മഹത്വം അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ പ്രസംഗം മുഴുവൻ മറന്നാലും രണ്ട് വാക്കുകൾ മറക്കാതിരിക്കണം. അതെന്താണെന്ന് പറയാം, സ്വാമികൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുപയോഗിച്ച വാക്ക് ഹോളി എന്നാണ്, കെരൂബുകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉപയോഗിച്ച വാക്ക് ഗ്ലോറി എന്ന് മഹത്വം. നമ്മുടെ ദൈവം ഹോളി മാത്രമല്ല, ഗോഡ് ഓഫ് ഗ്ലോറി, അവൻ മഹത്വപൂർണനുമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ നല്ലവനുമാണ്, വല്ലഭനും. ചില ആളുകൾ നല്ലവരായിരിക്കും, പക്ഷെ വല്ലവരായിരിക്കും. ചിലർ വല്ലവരായിരിക്കും, നല്ലവരായിരിക്കും. ഇത് രണ്ടും കൂടെ യോജിച്ച ഒരു ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് പകൽക്കാലം ഞാനും നീയും ആരാധിക്കുന്നത്. കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്നു, ഭീകര മുഖങ്ങളുള്ളതായ കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവസിംഹാസനം വഹിക്കുന്ന രഥത്തോടാണ് എസക്കിയേൽ അവരെ ആത്മാവിൽ കണ്ടത്. ദൈവത്തിന്റെ രഥത്തിന്റെ ചക്രങ്ങൾ ഇങ്ങനെ ഉരുളുന്നതായിട്ട് എസക്കിയേൽ ആത്മാവിൽ കണ്ടു. ആ ദൈവത്തിന്റെ സിംഹാസന വാഹികളായിട്ടാണ് കെരൂബുകളെ കണ്ടത്. വൈസലോ, അങ്ങനെയാണെങ്കിൽ ഈ ഭയങ്കര രൂപികളായ കെരൂബുകളും സെറാഫുകളും ഒരുപോലെ സ്തുതിക്കുന്നത് ഒരു കൂട്ടർ ഹോളി 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 എന്ന് പറയുന്ന വേറൊരു കൂട്ടർ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഇവരെല്ലാവരും നമ്മളെ വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ ഭാഷയിലെന്ന് പറയുകയാണ്, ഇവിടെമാർ പറയുന്ന കാര്യം ഞാൻ എന്റെ ഭാഷയിലാക്കി പറയാം. അല്ലയോ മനുഷ്യരെ, ഞങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികൾ മാത്രമാണ്, ഞങ്ങൾ ദൈവത്തിന്റെ അതെ ആജ്ഞാനുവർത്തികളാണ്. അവന്റെ മിഷൻ അറിയിക്കാനായിട്ട് പോകുന്ന ഗബ്രിയേലും അവൻ അയക്കുന്നിടത്ത് യുദ്ധം ചെയ്യാൻ പോകുന്ന മീഖായേലും ഒക്കെയാണ് ഞങ്ങൾ. എങ്കിൽ പോലും ഞങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയെ വിട്ടുമാറുന്നില്ല. ഞങ്ങളെപ്പോഴും അവനോട് പറ്റി നിന്നുകൊണ്ട് അവനെ സ്തുതിക്കാറ്. എന്നാൽ ഞങ്ങളെക്കാൾ ഈ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്കാണ് കടപ്പാടുള്ളത്. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് നിർത്തിയാലും നിങ്ങൾ നിർത്തരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യു വെർ നെവർ ലോസ്റ്റ് ബട്ട് യു വെർ വൺസ് ലോസ്റ്റ്. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയവരാണ്. യു ആർ റെഡി, വി ആർ നോട്ട് റെഡി. റൈസലോ, നിങ്ങൾ വീണുപോയവരും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് രക്ഷയുടെ സന്തോഷം അതേ ഉള്ളിൽ വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെക്കാൾ നിങ്ങൾക്കാണ് കടമയുള്ളത്. ഈ പ്രിയ സഹോദരിമാരെ, നമ്മളെല്ലാവരും പാട്ട് പാടുമ്പോഴേ, മലയാളത്തിൽ ഒരു പാട്ട് പാടാറില്ലേ, പ്രസംഗം ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ ഒറ്റ പാട്ടിന്റെ വാചകങ്ങളിൽ ഒതുക്കാവുന്ന അരുതാണ്. ഇപ്പോൾ ഇതിന്റെ അവസാനിപ്പിക്കാം. ദൂതർക്കും ഗൂഢാവകാശം ദൂതർക്കും കൂടെ അവകാശം ലഭിക്കാത്ത ഒരു കാര്യം ദൈവം നമ്മുടെ കയ്യിൽ ട്രസ്റ്റ് ചെയ്ത് എന്താണെന്നറിയാമോ? ഞാൻ അഹങ്കാരം പറയാൻ ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഒരു കെരൂബോ സറാഫോ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ പറയും നല്ല കഥയല്ലോ തീർന്നാട്ടെ. പിന്നെ വന്ന കാര്യം എന്താണെന്ന് പറയാ പറയുന്നത് സന്തോഷമായിരിക്കും. പക്ഷെ പ്രസംഗിക്കുന്നത് ഞാനോ കർത്താവിന്റെ ആദ്യമായിരിക്കും. കാരണം അത് ഞങ്ങളെയായി ഏൽപ്പിച്ചിരിക്കുന്നത്. രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, വി ആർ ഗാർഡ്, ദേ ആർ ഗാർഡിയൻസ്. അവരെ കാവലാളികളാക്കിയിരിക്കുകയാണ്. നമുക്ക് മിനിസ്ട്രേഷൻ ഏഞ്ചൽസ് ആയിട്ട് സേവകാത്മാക്കളായിട്ട് അവരെ നിയമിച്ചിരിക്കുകയാണ്. നമ്മളെ സൂക്ഷിക്കാൻ ദൂതന്മാരോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാമോ വെളിപ്പാട് പുസ്തകത്തിന്റെ അവിടെയുള്ള ആ സീൻസ് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അപ്പോസ്തലനായ യോഹന്നാൻ പോലും ആൾപ്പാട് ബോധത്തോട് പോലെ വന്നു. അദ്ദേഹം ഇതെല്ലാം കൂടെ കാണിച്ചു കൊടുത്തി ആ ഗൈഡായിട്ട് നിന്ന് ഇതെല്ലാം എക്സ്പ്ലെയിൻ കഴിഞ്ഞ് ആ ദൂതന്റെ കാൽക്കലോട്ട് പെട്ടെന്ന് തന്നെ വീണു, അവനെ നമസ്കരിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ വലിയൊരു ആത്മ കുറെ നേരം ഉണ്ടാവില്ല, അത്രയോ. പക്ഷേ ദൂതനെങ്കിൽ എന്നറിയാവോ, ദൂതൻ അന്നേരെ യോഹന്നാനെ പിടിച്ചു അതെന്നെയാണ്. ഞാൻ നിന്റെയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം പ്രമാണിക്കുന്ന ഏവരുടെയും സഹകൃത്യനാണ്. ദൈവത്തെ നമസ്കരിക്കാം, എന്നെയല്ല നമസ്കരിക്കരുത്, ദൈവത്തെ നമസ്കരിക്കണം. ഞാൻ നിന്റെ ഭൃത്യനാണ്, ദൈവത്തിന്റെ പൈതലെ നിന്റെ സേവകാത്മാവാണ് ദൂതൻ. അവിടെ എത്ര അഭിമാനത്തോടും ഗൗരവത്തിലോടും കൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെ, ദൂതന്മാരോടും നമ്മുടെ പദവി കണ്ട് ആശ്ചര്യം കൂടുകയാണ്. ഞാൻ യാത്രയിലായിരുന്നു, ഞങ്ങൾക്ക് ഒരു ഗീതം ഉണ്ടായിരുന്നു, ആരാധനയിലെ ഒരു ഗീതം. അതിന്റെ ചിരിക്ക് എത്രയേ ഉള്ളൂ, വനവരിടയിൽ അസൂയാദോഷം അടുണ്ടെങ്കിൽ മനുഷ്യസുതരോ ആ ക്രോധന്മാർക്കുണ്ടത് നൂനം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൂതന്മാർക്കിടയില് അസൂയ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മനുഷ്യ മക്കൾക്ക് കിട്ടുന്ന ഈ ആത്മീയ പദവി കണ്ട് അവർ അസൂയപ്പെട്ടിരുന്നു. പക്ഷെ അവർ അസൂയ ഇല്ല കേട്ടോ, മനസ്സിലോ? അവരെക്കാൾ ഉന്നതമായ ഒരു പദവിയിലാണ് ദൈവനെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അന്ത്യം വരെ നമ്മളെ നിർത്തിയിരിക്കുന്നിടത്ത് വിശ്വസ്തരായി നിൽക്കാം. നമുക്ക് തമ്മിൽ തമ്മിൽ പറന്ന് കൂട്ടായ്മ പാലിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ നമ്മളെ ഏൽപ്പിച്ചത് നമുക്ക് പ്രൊക്ലെയിം ചെയ്യാം, അന്ത്യം വരെ വിശ്വസ്തരായിരിക്കാം. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ വീണ്ടും സ്തുതിക്കാം. ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ ധ്യാനിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ പ്രിയ പാസ്റ്ററെയും, ഇവിടെയുള്ള സൗദിസ്വാന്മാരെയും, കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകും.
അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ. നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. ആവർത്ത നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്റെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാനെന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ. ആകാശം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിടുമ്പോ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടമെന്നൂര, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടമെന്നൂര, ചെയ്തവൻ നീ മാത്രമാ പിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും, ചെയ്തവൻ നീ മാത്രമാ പിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും, ആരാധനയ്ക്കു യോഗ്യനേ പിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനേ പിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ിൽ നിന്ദാസ അക്കോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ അക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസ മക്കത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസ മക്കത്തിൽ, നിൻ ശക്തി അയച്ചിടുക നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും, ശക്തിയയച്ചിടുക പിന്നെ ആത്മാവിൽ ആരാധിക്കും, ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.